ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ യാഥാർത്ഥ്യത്തിൽ നടക്കണമെന്നുള്ളത് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഇന്നെന്റെ മനസ്സിൽ പങ്കുവെക്കാൻ ദൈവം തന്ന ചിന്ത ഇങ്ങനെയാണ്: ദ ഫ്രഷ്നെസ് ഓഫ് ക്രോസ്. കുരിശിന്റെ ഒരു പുതുമ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ ആ പുതുക്കത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശ് അത് പണ്ടെങ്ങോ നടന്ന ഒരു കഥ പോലെയാണോ? അതോ എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ട നാളിൽ ഞാൻ ക്രൂശിനെ നോക്കി, യേശു എന്നെ രക്ഷിച്ചു, പക്ഷെ ഇപ്പോൾ അതൊരു പഴങ്കഥയായി മാറിപ്പോയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമ്മളോട് പറഞ്ഞ, നമ്മൾ തുടർമാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നാണ് അവന്റെ അത്താഴം, അവന്റെ രക്തവും ശരീരത്തെയും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആ ശുശ്രൂഷ, അല്ലെങ്കിൽ കർത്തൃമേശ, ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ്, നമ്മുടെ നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ചെയ്യണമെന്ന് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം അങ്ങനെ പറയാൻ കാര്യം ദൈവത്തിന്റെ ക്രൂശ്, ദൈവത്തിന്റെ യാഗം, നമ്മൾക്ക് വേണ്ടി മറുവിലയായി കൊടുത്ത ദൈവത്തിന്റെ യാഗം നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവൻ ആ കൽപ്പന നമുക്ക് തന്ന്, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് എന്റെ ശരീരവും രക്തവും എന്നെണ്ണി നിങ്ങൾ അവന് മഹത്വം കൊടുക്കണം, അല്ലെങ്കിൽ അവന്റെ ക്രൂശിനെ നമ്മൾ ഓർക്കണം. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ക്രൂശ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദൈവം അങ്ങ് ക്രൂശിൽ മരിച്ചു എന്ന് ചിന്തിക്കുന്നതിന് പകരം, ക്രൂശ് എന്റെ ജീവിതത്തിൽ എനിക്ക് വ്യക്തിപരമാണോ, ആ ഒരു കോണ്ടെക്സ്റ്റിൽ, ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ കർത്താവായ യേശുവിന്റെ ക്രൂശിലേക്ക് നോക്കുവാൻ. ഞാനത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ദൈവം ഒരു ഉപമ പറഞ്ഞ് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ, ഞാൻ 99 വിട്ട് ഒന്നിനു വേണ്ടി തിരയുന്ന ദൈവം, ആ ഒന്ന് നീയും ഞാനുമായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുക. ഞാൻ മാത്രമാണ് ഈ ലോകത്തിൽ ഒരു പാപിയായിരുന്നെങ്കിൽ, ഞാൻ മാത്രമേ ഉള്ള ഒരു മ്ലേച്ഛനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഈ ലോകത്തിലുള്ളുവെങ്കിൽ, ആ എനിക്ക് വേണ്ടി താഴെ ഭൂമിയിലേക്ക് വരാൻ യേശുവിന് മടിയില്ലായിരുന്നു. ആ അങ്ങനെയാണ് നമ്മൾ ക്രൂശിനെ നമ്മൾ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നത്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 അതിന്റെ 16 വാക്യം, അവൻ ഏവനും രക്ഷിക്കപ്പെടു വേണ്ടി, നോ വൺ ഷുഡ് പെരിഷ്, ആ നോ വണ്ണിൽ നമ്മളും ഉണ്ടായിരുന്നു. ആരും ഏവനും നശിക്കപ്പെടരുതെന്ന് ദൈവം ആഗ്രഹിച്ചു. അത് 1 കോടി ജനങ്ങളുണ്ടാകാം, അതിൽ ഞാൻ മാത്രമുണ്ടാകാം. അപ്പോൾ ക്രൂശ് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കൊണ്ടുവരണം. യേശുവേ, ഞാൻ മാത്രമേ ഈ ലോകത്തിൽ ഒരു പാപി ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ മാത്രമാണ് ഈ ലോകത്തിലെ ഏക രക്ഷിക്കപ്പെടേണ്ട ഏക വ്യക്തിയായിരുന്നെങ്കിൽ, ആ എനിക്ക് വേണ്ടിയും യേശു ക്രൂശിൽ കയറുവാൻ ഈ താണഭൂമിയിൽ വളരുമായിരുന്നു. നമ്മളെപ്പോഴും വിചാരിക്കും, ഓ നമ്മുടെ സഭയ്ക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, ഇതൊക്കെ ശരിയായിരിക്കേ. ക്രൂശ് നമുക്കൊരു പേഴ്സണൽ ആയിരിക്കണം, നമുക്കൊരു വ്യക്തിപരമായിരിക്കണം. ആ 99 മാറ്റിവെച്ചതിന് ഒരുവിനു വേണ്ടി തെരഞ്ഞു വരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം ആണ് നമുക്ക് മറുവിലയായി ക്രൂശിൽ കൊടുത്തത്. ഈ വ്യക്തിപരമായ ആ ക്രൂശിന്റെ മഹത്വത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പലപ്പോഴും ക്രൂശിനെ നോക്കുവാൻ. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ആ ക്രൂശിൽ ചെയ്ത മഹത്തരമായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പുതുമയുള്ളതായിട്ട് നിൽക്കും. ലേവിയ പുസ്തകം അതിന്റെ 6 ലെവിറ്റിക്കസ് 9 ഒരു ഹോമയാഗത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്. ഹോമയാഗം രാത്രി മുഴുവനും ഉഷസ് വരെ യാഗപീഠത്തിലുള്ള വെറുകിന്മേൽ ഇരിക്കുകയും യാഗപീഠത്തിലെ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം. ഇനി അതിന്റെ 12 വേനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മീതെ സമാധാന യാഗങ്ങളുടെ മേധസ് അർപ്പിക്കണം. ഇവിടെ പറയുകയാണ്, ഹോമയാഗത്തിന്റെ പ്രമാണം ഇതാണ്, ഹോമയാഗം രാത്രി മുഴുവൻ ഉഷസ്സുവരെ കത്തിക്കൊണ്ടേയിരിക്കണം. ഇവിടെ ഹോമയാഗമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിനോട് തുല്യമാണ്. ഇത് രാത്രി മുഴുവൻ, ഇരുട്ടുള്ള സമയം മുഴുവൻ ഈ ഇരുട്ടുള്ള ലോകത്തെ എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കണം. അത് ഒരു നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി ആ നിങ്ങളൊരു ചിന്തിച്ചു നോക്കുക, ഇസ്രായേൽ മക്കൾ തൻ്റെ ഭവനത്തിലായിരുന്നു, അവർ ഇരുട്ടിന്റെ പ്രവൃത്തികളായിരിക്കും ഒരുപക്ഷെ ചെയ്തിരിക്കുന്നത്. അപ്പോഴെല്ലാം യാഗപീഠത്തിങ്കൽ ഈ തീ കനൽ കത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് എപ്പോഴും നമ്മുടെ മുമ്പിൽ, നമ്മുടെ കൺമുമ്പിൽ ഉണ്ടെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അതിനെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കും. അത് ഹോമയാഗത്തിന്റെ ഒരു കൽപ്പനയാണ്. അതുപോലെ തന്നെ ആയിരിക്കണം ക്രൂശ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ ക്രൂശ് നമ്മുടെ ജീവിതത്തിലും. ഇതെപ്പോഴും ബേൺ ചെയ്തുകൊണ്ടിരിക്കണം. അവൻ ക്രൂശിലെ അവന്റെ യാഗം എപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കണം. നിങ്ങളൊരു ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. നമുക്കറിയാം യേശു നമുക്ക് മറുവിലയായി കൊടുത്ത, യേശു നമുക്ക് വേണ്ടിയാണ് അവിടെ മരിച്ചത്. എനിക്ക് പകരം യേശു ആ ക്രൂശിൽ കയറി, അവിടെ ഞാനായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്, നിങ്ങളൊരു നിമിഷം ചിന്തിച്ചു നോക്കുക. പീലാത്തോസിന്റെ ആരാധന മുതൽ അവന്റെ വസ്ത്രം ഉരിഞ്ഞ് അവനെ മുൾമുടി ധരിപ്പിച്ച് അവനെ ക്രൂശ് അവൻ്റെ മേൽ വെച്ച് അവൻ യെരുശലേം തെരുവീഥിയിലൂടെ നടക്കുന്നു. ഇടയ്ക്ക് വെച്ച് ശീമോൻ അവൻ്റെ ക്രൂശ് ചുമക്കാൻ സഹായിക്കുന്നു. അവൻ ചമ്മട്ടികളുടെ അടി ഏൽക്കുന്നു, പിന്നെ ക്രൂശിലേക്ക് കയറുന്നു. അവിടെ യേശുവിനെ ക്രൂശിൽ ആണികളുടെ അടി നമ്മുടെ കാതുകളിൽ നമ്മൾ ഓർത്തു നോക്കുക. അവിടെയൊക്കെ ഞാനായിരുന്നു അവിടെ വരേണ്ടിയിരുന്നത്. അതിനു പകരം യേശു എനിക്ക് വേണ്ടി ഇതെല്ലാം വഹിച്ചുകൊണ്ട് കയറി. ഈ യാഥാർത്ഥ്യം, ഈ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ നടന്ന ഒരു സംഭവം പോലെയാണ് നമ്മുടെ മനസ്സിലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം വേറൊരു തലത്തിലേക്കായിരിക്കും മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നലെ നടന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ഓർക്കുക, നിങ്ങളൊരു വലിയ കൊലപാതകം ചെയ്തു, നിങ്ങളൊരു വലിയ ഒരാളെ, മനുഷ്യനെ കൊന്നു. ഒരു തരത്തിൽ പറഞ്ഞ നമ്മൾ യേശുവിനെ ക്രൂശിക്കേറ്റിയത് എന്റെ പാപങ്ങൾ നിമിത്തമാണ്. അതാണ് അശിയാപ്രവചനം 51-ാം അധ്യായം നമ്മൾ പറയുന്നത്. അവൻ നമ്മുടെ പാപങ്ങൾ നിമിത്തം, നമ്മുടെ അകൃത്യങ്ങൾ നോപ്പം അവൻ ആ ക്രൂശ് ചുമന്നു, നമുക്ക് പകരമായിട്ട് അവൻ മരിച്ചു. ഓർക്കുക, ഞാൻ ഇന്നലെ ശനിയാഴ്ച രാത്രി ഞാൻ ഒരു കൊലപാതകം ചെയ്തു. എന്റെ ശനിയാഴ്ച രാത്രിയിലെ ഉറക്കം എങ്ങനെയായിരിക്കും? ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ടി വി വെച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ടി വിയിലായിരിക്കും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ലോകത്തിന്റെ കാഴ്ചകളിൽ ഞാൻ നടന്നു പോകുമ്പോൾ ഓർക്കുക, ഞാൻ ഇന്നലെ ഇപ്പം കൊലപാതകം ചെയ്ത് ഞാൻ യേശുവിനെ ക്രൂശിൽ കയറ്റിയിട്ട് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ചിന്ത എപ്പോഴും എന്തായിരിക്കും? ദൈവമേ, ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ആ പരദേശമോക്ഷ യാത്രയിൽ ആ യാത്രക്കാരൻ എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള ചിന്തയിലായിരിക്കും നമ്മൾ രാത്രി മുഴുവൻ നമ്മുടെ ഹൃദയത്തിൽ നമ്മളെപ്പോഴും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പണ്ടെങ്ങോ നടന്ന ഒരു കാര്യമാണ്. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ചിന്തയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്കതിനൊരു വിലയില്ല. പക്ഷേ അത് ഇന്നലെ ഞാൻ ചെയ്ത ഒരു കാര്യമാണ്. അത് ഇന്നലെ എനിക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു, ക്രൂശിന്റെ യാഥാർത്ഥ്യത്തിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദിവസവും ആ കനൽ കത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ നമ്മൾ ക്രൂശിനെ നോക്കിക്കൊണ്ടായിരിക്കും ജീവിക്കുന്നത്. അതെപ്പോഴും നമുക്കൊരു ഫ്രഷ്നസ്, ഒരു റിപ്പൻ്റൻസിന്റെ ഫ്രഷ്നസ്, ഒരു കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ ഒരു ശക്തി, അല്ലെങ്കിൽ പുതുക്കത്തിൽ നടക്കുവാൻ യേശു നമ്മളുടെ കൃപയുടെ വഴി തുറന്ന ആ ശക്തിയിലായിരിക്കും നമ്മളെപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല നമ്മൾ ക്രൂശിനെ കുറിച്ചുള്ള ഓർമ്മ മാത്രമാണ്. വല്ലപ്പോഴുമാണ് നമ്മൾ ഓർക്കുന്നതെങ്കിൽ നമ്മുടെ ശക്തി തുലവും കുറവായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നെ മനസ്സിൽ നിങ്ങളെ പ്രബോധിപ്പിക്കാൻ എന്റെ മനസ്സിൽ തോന്നിയ ചിന്ത ഇതാണ്: ഇത് ഇന്നലെ അല്ലെങ്കിൽ ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തൊരു കാര്യമാണ്. എനിക്ക് പകരം യേശു ക്രൂശിൽ കയറി. അവന് എനിക്ക് പകരമായി അവൻ അവിടെ കിടന്നു. ഞാൻ അവിടെയാണ് ഞാനായിരുന്നു അവിടെ ഇരിക്കേണ്ടത്. ഈ യാഥാർത്ഥ്യത്തിൽ വേണം നമ്മൾ ക്രൂശിനെ കാണേണ്ടത്. അത് നമുക്കെപ്പോഴും ഒരു പുതുമ തരും, ഒരു ഫ്രഷ്നെസ് തരും. ക്രൂശ് നമുക്കൊരു ഫ്രഷ് ആയിട്ടൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം പലപ്പോഴും ബോറിംഗ് ആയിട്ട് തോന്നും. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും, പ്രത്യേകിച്ച് കർത്താവിനോട് ക്ഷമിക്കുക, മറ്റുള്ളവരോട് ക്ഷമിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിവെക്കാൻ കാര്യം നമുക്ക് കുരിശപ്പോഴും ഒരു നമ്മുടെ മുമ്പിലില്ല. നമുക്കൊരു യാഥാർത്ഥ്യമല്ല പലപ്പോഴും. അല്ല, ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നലെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എങ്കിൽ ഞാൻ ഇന്ന് എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? ഞാൻ ഒരു മറ്റു വ്യക്തികളോട് എങ്ങനെയായിരിക്കും ഇടപെടേണ്ടത്? ഞാൻ 2000 മുമ്പ് മരിച്ച, അല്ലെ, യേശുവിനെ കുറിച്ചുള്ള അറിവിലായിരിക്കത്തില്ല ഞാൻ ജീവിക്കുന്നത്. ഞാനിപ്പോൾ നിരപ്പ് പ്രാപിക്കുമെന്നുള്ള ആ ഉദ്ദേശത്തിൽ, ആ വിശ്വാസത്തോടെ നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരും. അപ്പോൾ നമ്മളെ ഒരു ദിവസവും റിപ്പൻ്റൻസിൽ, ഒരു മാനസാന്തരത്തിൽ നടക്കാൻ നമ്മളെ എപ്പോഴും സഹായിക്കുന്ന ഒരു കാര്യം ക്രൂശ്. കർത്താവായ യേശുവിൻ്റെ ക്രൂശ് എപ്പോഴും നമ്മുടെ മുമ്പിൽ, കൺമുമ്പിൽ ഇരിക്കണം. അതാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. അവരെക്കുറിച്ചുള്ള സങ്കടം ഇതാണ്: നിങ്ങൾ യേശുവിനെ പരസ്യമായിട്ട് വരച്ചു കാട്ടിയതിന്, ക്രൂശിനെ വരച്ചു കാട്ടിയതിനു ശേഷം നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? അതായത് നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള, ക്രൂശിനെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കളഞ്ഞതാര്? അതാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസിന് അവരോടുള്ള പരാതി. നമ്മളോടുള്ള പരാതി അങ്ങനെയാണോ? നമ്മൾ മറന്നുപോയോ ഇത്? നമുക്കിത് യാഥാർത്ഥ്യമല്ലേ? നമുക്കിത് എന്നോ നടന്ന പഴങ്കഥയായിട്ടാണോ തോന്നുന്നത്? അതോ എപ്പോഴും ഈ ഇടയ്ക്ക് എന്നോ നടന്ന, ഇന്നലെ നടന്ന, ഇപ്പോൾ നടന്ന ഒരു യാഥാർത്ഥ്യമാണോ? എങ്കിൽ നമ്മൾ ഒരു ദിവസവും കർത്താവിൻ്റെ അനുതാപത്തിൽ, ദൈവത്തിൻ്റെ അനുതാപത്തിൽ നമ്മൾ ജീവിക്കുന്ന വ്യക്തിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ക്രൂശ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണെങ്കിൽ നമുക്കെപ്പോഴും ഒരു ഉറപ്പോടുകൂടെ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാം. അവൻ ക്രൂശിൽ തൻ്റെ ദേഹമെന്ന് തിരശീല കീറി ഒരു പുതിയ വഴി തുറന്നു, ഒരു പുതിയ വഴി തുറന്നു. അതെന്ത് വഴിയാണെന്ന് ചോദിച്ചാൽ കൃപയുടെ വഴിയാണ്. അതുകൊണ്ട് തക്ക സമയത്ത് കൃപ പ്രാപിക്കാൻ നമുക്ക് അവൻ്റെ അടുത്തേക്ക് ചെല്ലാം. അപ്പം നമ്മൾ കൃപ പ്രാപിക്കുവാൻ നമുക്ക് ആദ്യമേ വേണ്ടത് നമ്മൾ ക്രൂശിൻ്റെ അടുത്ത് ചെല്ലുക. ഈ മുറിവ് തൻ്റെ ദേഹമെന്ന് തിരശീല രണ്ടായിട്ട് കീറി, ആ ദേവാലയത്തിൻ്റെ അല്ലെ ആ കർട്ടൻ രണ്ടായിട്ട് കീറി ദൈവം ഒരു വഴി തുറന്നു. അതുകൊണ്ട് നമുക്ക് കൃപ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ അടുത്തിലേക്ക് എപ്പോഴും തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ അടുത്തിലേക്ക് നമുക്ക് ധൈര്യമായിട്ട് ചെല്ലാൻ ഈ ക്രൂശ് നമ്മളെ സഹായിക്കും. ആ ധൈര്യം നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഓർക്കണം, കർത്താവ് യേശുവെ, നീ എനിക്ക് വേണ്ടി മരിച്ചത് ഇന്നലെയാണ്. നീ ഇന്ന് രാവിലെയാണ് എനിക്ക് വേണ്ടി മരിച്ചതെങ്കിൽ എനിക്ക് ധൈര്യത്തോടെ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ, ഞാനത് ഏറ്റെടുത്തെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ധൈര്യത്തോടെ നിൻ്റെ അടുത്ത് വരാൻ സാധിക്കും. ബോൾനെസ്സോടുകൂടെ അവൻ്റെ രക്തം നമ്മളെ സകല പാപവും നീക്കി നമ്മളെ ദൈവത്തിങ്കിലേക്ക് നടത്തുവാൻ നമ്മളെ പര്യാപ്തമാക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃപ പ്രാപിക്കുവാൻ, തക്ക സമയത്ത് കൃപ പ്രാപിക്കുവാൻ നമുക്ക് യേശുവിൻ്റെ അടുത്തിലേക്ക് വരുവാൻ സാധിക്കും. അത് നമുക്ക് വേണ്ടി എപ്പോഴും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹാബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തം സ്വർഗത്തിൽ നമ്മൾക്ക് വേണ്ടി എപ്പോഴും പക്ഷപാതം ചെയ്തുകൊണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ഓർക്കണം, ക്രൂശ് പണ്ടങ്ങോ എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ നടന്ന കാര്യമല്ല, ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ നടക്കുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് യേശു ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞത്: നിങ്ങൾ എൻ്റെ ക്രൂശുമെടുത്ത് അനുദിനം, ദിവസവും ചെയ്യാൻ പറയുന്ന കാര്യങ്ങളിലൊന്നാണ് ദൈവം തൻ്റെ ക്രൂശുമെടുത്ത് അനുദിനം നമ്മൾ യേശുവിനെ പിൻഗമിക്കണം. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുതന്നെയാണ് റോമാക്കരികളുടെ 5 പറയുന്നത്: നിങ്ങൾ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചതിന് ശേഷം എത്ര സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് നമുക്ക് വായിക്കാം. റോമാക്കരികളുടെ ലേഖനം 5 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവജയത്തിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഇവിടെ കർത്താവ് ഇവിടെ പറയുകയാണ് നീതീകരണം. ദൈവം നമ്മളെ ജസ്റ്റിഫൈ ചെയ്തു, ദൈവം നമ്മളെ നീതീകരിച്ചു. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചു, ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു. ദൈവം നമ്മുടെ പാപങ്ങളെ അവന്റെ ക്രൂശിലെ മരണത്താൽ നമുക്ക് പാപക്ഷമയുണ്ട്. നമുക്ക് ധൈര്യത്തോടെ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ പാപക്ഷമ മാത്രം പോരാ, നമ്മൾ ദൈവത്തിലേക്ക് ചെല്ലണമെങ്കിൽ നമ്മളൊരു ഗിൽറ്റി കോൺഷ്യസ് അല്ലെങ്കിൽ പാപത്തിന്റെ ആ ബോധ്യം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ധൈര്യമില്ല ദൈവത്തിലേക്ക് കടന്നു വരാൻ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം നമ്മളെ നീതീകരിച്ചു, ദൈവം നമ്മളെ പാപങ്ങളെ ക്ഷമിച്ചു. മാത്രമല്ല, ദൈവം നമ്മളെ നീതീകരിച്ചു. ഈ പാപം ക്ഷമിക്കുക എന്ന് പറയുന്നത് നീതീകരിക്കുക എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. പാപം ക്ഷമിക്കുക എന്ന് പറയുന്നത് ദൈവം നമ്മുടെ പാപങ്ങളെ, അതെ ഞാനൊരു വ്യക്തിയോട് തെറ്റ് ചെയ്തു, ഞാൻ ആ വ്യക്തിയോട് ക്ഷമിച്ചു, അല്ലെങ്കിൽ ആ വ്യക്തി എന്നോട് ക്ഷമിച്ചു എങ്കിലും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ, ആ വ്യക്തിയുടെ മനസ്സിൽ ഞാൻ പാപിയാണ്, ഞാൻ പാപം ചെയ്തു, അയാൾ ക്ഷമിച്ചു, യഥാർത്ഥമായി ക്ഷമിച്ചു എങ്കിലും ആ വ്യക്തി എപ്പോഴും എന്നെ കാണുമ്പോൾ ഓർക്കുന്നത് ഈ സഹോദരൻ ഇന്ന കാര്യം എന്നോട് ചെയ്തതല്ലേ എന്നുള്ള ഒരു ഹൃദയത്തിലൊരു ഒരു ഒരു ചിന്തയുമായിട്ടായിരിക്കും നടന്നത്. അതല്ല നീതീകരണം എന്ന് പറയുന്നത്. നീതീകരണം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ പാപങ്ങളെ എല്ലാം മറന്നു കളഞ്ഞു, ദൈവം നമ്മുടെ പാപങ്ങളെ കണക്കിട്ടില്ല. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, നമുക്ക് ദൈവം കരുതുന്നത് നമ്മൾ ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തി എന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ബോൾഡ്നസ് കിട്ടുന്നത്, അതുകൊണ്ടാണ് നമുക്ക് ധൈര്യം കിട്ടുന്നത്. നമ്മൾ യുനോ നമ്മുടെ കുഞ്ഞുങ്ങളോട് പലപ്പോഴും പറയാണ്ട് നീ നമ്മൾ പഴയ കാര്യങ്ങൾ പറയാം, നീ അന്ന് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, അവനെപ്പോഴും ഒരു ഇൻഫീരിറ്റിയിലായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. ഞാൻ പപ്പായുടെ അടുത്ത് അല്ല അമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ ഓർപ്പിക്കും. അവൾ ക്ഷമിച്ചു, ഇപ്പൊ സന്തോഷമാണ്, കാര്യങ്ങളൊക്കെ സന്തോഷമാണ്, എങ്കിലും അടുത്ത് വന്നു കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളായിരിക്കും ഓർപ്പിക്കുന്നത്. ദൈവം അങ്ങനെയല്ല, ദൈവം നമ്മളെ നീതീകരിച്ചു. ദൈവം നമ്മുടെ ദൈവത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈ വ്യക്തി, ഈ സഹോദരൻ, ഈ സഹോദരി, അല്ലെങ്കിൽ ഈ എൻ്റെ പ്രിയ മകൻ മകൾ ഒരു പാപവും ചെയ്തിട്ടില്ല, അതാണ് നീതീകരണം, അതാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവം നമ്മളെ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ ചെല്ലാം, ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യത്തിലാണ്. ദൈവത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ, ദൈവത്താൽ മാത്രമേ നീതീകരണം സാധിക്കുകയുള്ളൂ. കാരണം നമുക്ക് ആരെയും നീതീകരിക്കാൻ, നമുക്ക് തന്നെ തന്നെ നീതീകരിക്കാൻ സാധിക്കത്തില്ല. കാരണം പാപങ്ങളെ മറക്കുവാൻ ശക്തിയുള്ളത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം നമ്മളെ നീതീകരിച്ചു. ആ നീതീകരണത്തിൽ നിന്ന് ഉള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തോട് നിരപ്പുണ്ട്, ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. വെളിപാട് പുസ്തകത്തില് രണ്ടാം അധ്യായത്തില് ഒരു സഭയോട് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, എഫേസു സഭയോട് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, എങ്കിലും എന്റെ അതിന്റെ നാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവസ്നേഹം കുറഞ്ഞുപോയി, തണുത്തുപോയി എന്നുണ്ടെങ്കിൽ അതൊന്ന് ഊതിക്കാച്ചുവാൻ ഏറ്റവും നല്ല മാർഗം കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളല്ല ദൈവത്തെ സ്നേഹിച്ചത്, ആദ്യം ദൈവം നമ്മളെയാണ് സ്നേഹിച്ചതെന്ന് നമുക്കറിയാം. അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് ലവ് ദൈവത്തിന് നമ്മളോടായിരുന്നു, നമുക്ക് ദൈവത്തോടല്ല. എങ്കിലും ദൈവം നമ്മളെ തൻ്റെ ആത്മാവിനാൽ ദൈവസ്നേഹം പഠിപ്പിച്ചപ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുവാൻ തുടങ്ങി. പക്ഷെ അതെവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു. ഈ സഭ പല കാര്യങ്ങൾ നല്ലത് ചെയ്യുമ്പോഴും കർത്താവിന് അവരെ കുറിച്ച് പറയാനുള്ളത് നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഈ കുറ്റം പറയുമ്പോൾ ദൈവം അവർക്കതിന് പരിഹാരം എന്നോണം പറയുന്നത് എങ്ങനെയാണ്? യു മസ്റ്റ് റിപ്പൻറ്റ്. നീ ഏതിൽ നിന്ന് വീണിറിക്കുന്നു എന്നറിഞ്ഞതിന് ശേഷം തിരിച്ചു വരിക. റിപ്പൻഡൻസ് അല്ലെങ്കിൽ തിരിച്ചു വരവ് എവിടെയാണ് സാധ്യം? തിരിച്ചു വരവ് സാധ്യമാകുന്നത് എപ്പോഴും ക്രൂശിൽ കൂടെ മാത്രമേ സാധ്യമാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യ സ്നേഹം നമ്മൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുതുമ നമ്മുടെ നഷ്ടമാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അതിനുള്ള മാർഗം ക്രൂശിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ക്രൂശിലേക്ക് നോക്കുക എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് ആ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, പാപത്തിൻ ഓളങ്ങൾ പാപിയെ തള്ളുമ്പോൾ ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കുക, ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ നീ ഓർക്കുക, അപ്പോൾ നിനക്ക് തിരിച്ചു വരുവാൻ സാധിക്കും. നിങ്ങൾ ഓർക്കുക ഒരു പിക്ചർ, ഐസക്കിന് ഒരു ഭാര്യയെ കണ്ടെത്തുവാൻ, റബേക്കയെ കണ്ടെത്തുവാൻ അബ്രഹാമിന്റെ ദാസൻ, ഒരു പക്ഷേ എലിയാസർ ആയിരിക്കും ദാസൻ, പോവുകയാണ്. ആ ദാസൻ റബേക്കയെ കണ്ടെത്തിയതിന് ശേഷം അവളെ അണിയിച്ചൊരുക്കി തൻ്റെ ഭാവി വരനായിരിക്കുന്ന ഐസക്കിൻ്റെ അടുത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പിക്ചർ, പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കി യേശുവിലേക്ക്, യേശുവിൻ്റെ മണവാട്ടിയായി കൊണ്ടുവരുന്ന ഒരു പിക്ചറാണത്. അതുകൊണ്ടാണ് റോമാക്കാരുടെ ലേഖനത്തിൽ 5:5 പറയുന്നത്, ദൈവസ്നേഹം നമ്മളിൽ പകർന്നു വരുന്ന പരിശുദ്ധാത്മാവിനാൽ. ദൈവം നമ്മളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് മുഖേന ദൈവസ്നേഹം പകർന്നു തന്നതിന് ശേഷം നമ്മളെ കാണിക്കുന്നത് യേശുവിനെയാണ്. അതുകൊണ്ടാണ് നമുക്ക് കഷ്ടങ്ങളിലൊക്കെ സന്തോഷിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കഷ്ടങ്ങളിൽ പ്രശംസിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുന്നത്, ക്രിസ്തു എനിക്ക് അനുകൂലമെങ്കിൽ ആർ എനിക്ക് പ്രതികൂലം? മരണമോ താഴ്ചയോ ഉയർച്ചയോ എന്തും നമ്മിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ സാധിക്കുന്നില്ലെന്ന്. ക്രിസ്തുവിൻ്റെ സ്നേഹം, ആ ദൈവസ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മളിലേക്ക് പകർന്നു വരുന്നു. അത് എലിയ റബേക്കയെ കർത്താവ് അബ്രഹാമിന്റെ ദാസൻ, ഒരു ഹെൽപ്പർ അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസൻ, അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകം. അത് നമ്മളെ ഒരുക്കിയതിന് ശേഷം ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നു. ആ പോകുന്ന വഴിയിൽ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ആ ദാസൻ എലിയാസർ ഒരുപക്ഷെ റബേക്കയോട് പറഞ്ഞു കൊടുത്തതെല്ലാം തൻ്റെ ഭാവി വരൻ്റെ സ്നേഹത്തെക്കുറിച്ചും അവൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും ആയിരിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു തരട്ടെ. അത് നമ്മളെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ അവൻ വളരെ ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്നു. ഒരുപക്ഷെ ഒരു ക്രൂശിൻ്റെ വഴിയായിരിക്കാം, ദുർഘടം പിടിച്ച വഴിയായിരിക്കാം, എങ്കിലും റബേക്ക തൻ്റെ ഭാവി വരന് വേണ്ടി കാത്തുകൊണ്ടേ നടന്നു. അതുകൊണ്ട് നമ്മൾ യേശുവിൻ്റെ ക്രൂശിനെ നോക്കിയായിരിക്കണം നമ്മുടെ യാത്ര. നമ്മൾ യേശുവിൻ്റെ ക്രൂശിലേക്ക് നോക്കിയാണ് നമ്മുടെ യാത്രയെങ്കിൽ നമ്മളെപ്പോഴും സ്നേഹത്തിൻ്റെ പുതുക്കത്തിൽ, സ്നേഹത്തിൻ്റെ ഫ്രഷ്നെസ്സിൽ, ആ സ്നേഹം എപ്പോഴും നമുക്ക് യാഥാർത്ഥ്യമായിരിക്കും. അതല്ല നമ്മൾ വല്ലപ്പോഴുമാണ് ഇതിനെക്കുറിച്ചുള്ള ചിന്തയിലും, വല്ലപ്പോഴും യേശു എനിക്ക് വേണ്ടി മരിച്ചു, ശരിയാണ്, അതെൻ്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ നടന്നു, എങ്കിലും ഇപ്പോൾ അത് യാഥാർത്ഥ്യമല്ലെങ്കിൽ ദൈവത്തിന് നമ്മളോട് പറയാനുള്ള ഇങ്ങനെയായിരിക്കും, പ്രിയ സഹോദര സഹോദരി, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നെനിക്കൊരു കുറ്റമുണ്ട്, നീ മടങ്ങി വരിക. ഞാൻ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം നിന്റെ ഹൃദയത്തിൽ പകരുവാൻ തയ്യാറായി ഇരിക്കുകയാണ്. ഇനി പ്രിയപ്പെട്ടവരെ, ഈ ക്രൂശിൻ്റെ ചിന്ത അല്ലെങ്കിൽ ക്രൂശിനെ അനുഭവിക്കുന്നതിലൂടെ നമുക്ക് പാപത്തിന്മേൽ ജയം നേടാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു മാർഗം ദൈവത്തിൻ്റെ ക്രൂശീകരണത്തിലുള്ള ആശ്രയമാണ്. നിങ്ങൾ റോമാ ലേഖനത്തിൻ്റെ 5:6 അവസാനവും 6 വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. 5:21 എങ്ങനെയാണ് പറയുന്നത്? പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ആകയാൽ എന്ത് പറയേണ്ടു? 6 കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയോ? എന്നാ ഒരു നാൾ വരുത്, പാപസന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നതല്ല. ഞാൻ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. നിങ്ങൾ താഴോട്ട് വായിച്ചാൽ ഇവിടെ പറയുകയാണ്, മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുക, അവൻ പാപസമ്മതമായി മരിച്ചു എന്നെണ്ണുക. അവണ്ണം നിങ്ങളും പാപസമ്മതമായി മരിച്ചു എന്നെണ്ണുക. നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുക. ഇതെല്ലാം പറയുമ്പോഴാണ് ഇവിടെയാണ് ദൈവം പാപത്തിൽ നിന്ന് ജയം നേടുവാൻ ദൈവം ക്രൂശിനെ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത്. നിങ്ങൾ ക്രൂശിന്റെ യാഥാർത്ഥ്യത്തിൽ നടക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ആരും പറയേണ്ടതില്ല, സഹോദര സഹോദരി നീയും ക്രൂശിൽ മരിച്ചിരിക്കുന്നു, നിനക്ക് യേശു ജീവിക്കുന്നു, പക്ഷെ നിന്റെ വില്ല്, നിന്റെ ഇഷ്ടം, നിന്റെ ഇച്ഛകൾ, നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ ജഡമെല്ലാം ക്രൂശിൽ നിന്റെ ക്രൂശിലാണ് ഇപ്പോഴെന്ന് ആരും നമുക്ക് എപ്പോഴും ഓർപ്പിക്കേണ്ട കാര്യമില്ല. ഇഫ് യു ആർ ലിവിംഗ് ഇൻ ദ ന്യൂനെസ് ഓഫ് ദ വേ ഓഫ് ദ ക്രോസ്, നിങ്ങൾ ജീവന്റെ പുതുക്കത്തിലാണ് നടക്കുന്നതെങ്കിൽ, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ യാഥാർത്ഥ്യത്തിലാണ് നടക്കുന്നതെങ്കിൽ, ആ ഓർമ്മയിലാണ്, ആ ചിന്തയിലാണ്, ആ അവനാൽ ആ ക്രൂശിനാൽ പിടിക്കപ്പെട്ട വ്യക്തിയായിട്ടാണ് ദിവസവും നടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ തുടർമാനമായിട്ട് നടക്കുന്നതെങ്കിൽ, നമ്മളോട് പാപത്തിൽ നിന്ന് ജയം നേടുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ജഡം ക്രൂശിൽ മരിച്ചിരിക്കുന്നു, നിങ്ങളുടെ അവയവങ്ങൾ ക്രൂശിൽ മരിച്ചിരിക്കുന്നു എന്ന് ആരും നിങ്ങളോട് എപ്പോഴും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം അവൻ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരു പുതിയ ആത്മാവ് തന്നിരിക്കുന്നു. അത് നമ്മളെപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കും, അത് നമ്മളെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. കാരണം അത് നമ്മൾക്ക് വേണ്ടി യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി എപ്പോഴും ഇന്റർസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി എപ്പോഴും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ധൈര്യത്തോടെ അതുകൊണ്ട് നമ്മൾ ക്രൂശിന്റെ ഓർമ്മയിൽ, ക്രൂശിന്റെ ചിന്തയിൽ ജീവിക്കുക. ഞാൻ മുമ്പേ പാട്ടുകാരൻ പാടിയ പോലെ പാപത്തിന്റെ ഓളങ്ങൾ നമ്മളെ തള്ളുമ്പോൾ നമ്മൾ ക്രൂശിനെയാണ് ഓർക്കേണ്ടത്, മറ്റൊന്നിനുമല്ല ഓർക്കേണ്ടത്. അല്ലെ, നമ്മൾ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ പോൾ ഇങ്ങനെ പറയുന്നു, നീ ഈ വകയൊക്കെ വിട്ടു ഓടുക, ഈ വകയൊക്കെ വിട്ടു ഓടുക. നമ്മൾ എങ്ങോട്ടാണ് ഓടേണ്ടത്? വേർ ഷുഡ് വി റൺ? വി ഷുഡ് റൺ ടു ദ ക്രോസ്. നമ്മൾ ക്രൂശിലേക്കാണ് ഓടേണ്ടത്. അവിടെയാണ് നമ്മൾക്ക് ഇതിനൊക്കെ പരിഹാരം ദൈവം വെച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ഒരു പുതിയ തുടക്കം നമുക്ക് എപ്പോഴും പ്രാപിക്കുവാൻ സാധിക്കുന്നത്. യോഹന്നൻ വെളിപാട് പുസ്തകത്തിൽ വീണ്ടും നമ്മൾ വരുമ്പോൾ എന്റെ അഞ്ചാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്കെപ്പോഴും കർത്താവിനെ ആരാധിക്കുവാനും ഒക്കെ ഒരു ഉത്സാഹമൊന്നും തോന്നാറില്ല പലപ്പോഴും, അല്ലേ? നമുക്കതൊരു പലപ്പോഴും ഒരു ചടങ്ങായിട്ട് തോന്നും ആരാധിക്കുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൽ കൂടുതൽ ദൈവത്തിനോടുള്ള ആരാധനയിലും ദൈവത്തിനുള്ള ഫെലോഷിപ്പിലും ആയിരിക്കുക നമുക്ക് പലപ്പോഴും ബോറിംഗ് ആയിട്ട് തോന്നാറുണ്ട്. പക്ഷെ ഇവിടെ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ അവരൊരു കാഴ്ച കാണുകയാണ്. അതിന്റെ 6-ാം വചനത്തിൽ ഇങ്ങനെയാണ്, ഞാൻ സിംഹാസനത്തിനും 4 ജീവികൾക്കും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അവർ കാണുന്ന കാഴ്ച, ആദ്യം കാണുന്ന കാഴ്ച ഇതാണ്, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ കാണുന്നു. അതിന്റെ 8-ാം വചനത്തിൽ, വാങ്ങിയപ്പോൾ 4 ജീവികൾ 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. ഇവിടെയും അവിടെ പറയുകയാണ്, അവർ അറുക്കപ്പെട്ട കുഞ്ഞാടിനെയാണ് അവിടെ കാണുന്നത്. എന്നിട്ട് പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കി വാങ്ങി. അപ്പോഴാണ് അവരുടെ ആരാധന അവരുടെ ജീവിതത്തിൽ തുടങ്ങുന്നത്. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതവുമാക്കി വെച്ച് അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. സഹോദരങ്ങളെ, നമ്മുടെ പാട്ട് നഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കുക. അവിടെ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ അവർ കാണുന്നു. ആ കുഞ്ഞാടാണ് മുദ്ര പൊട്ടിക്കുവാൻ ശക്തിയുള്ളതെന്ന് അവർ അറിയുന്നു. അല്ലേ, അവിടെ യേശു ഉയർത്തെഴുന്നേറ്റ് എങ്കിലും ഇവിടെ പറയുകയാണ്, അവർ കാണുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. അത് സഹോദരങ്ങളെ, ക്രൂശിലേക്ക് നോക്കുക, നിങ്ങളുടെ ആരാധന നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. അവിടെ അവനാണ് നമ്മളെ വിടുവിക്കാൻ ശക്തിയുള്ളവനെന്ന് നമ്മൾ വിചാരിച്ചാൽ, അവനാണ് നമുക്ക് വേണ്ടി മരിച്ചത് എന്നുള്ള ചിന്ത അതാണ് നമ്മുടെ ആ വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്കവിടെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കും. കാരണം നമുക്കൊരു പുതിയ പാട്ട്, ആ പാട്ട് കുഞ്ഞാടിനെ കണ്ടവർക്ക് മാത്രമേ പാടാൻ പറ്റുകയുള്ളൂ. ഒരു പുതിയ പാട്ട്, ഒരു ഫ്രഷ് സോങ്, ഒരു പുതിയ പാട്ട് അവരുടെ നാവിൽ ദൈവം കൊടുത്തിരിക്കുകയാണ്. ആ പാട്ട് പാടണമെങ്കിൽ നിങ്ങൾ കാണേണ്ടത് അറക്കപ്പെട്ട കുഞ്ഞാടിനെയാണ്. അതുതന്നെയാണ് ഏഴാം അധ്യായത്തിലും നമ്മളവിടെ കാണുന്നത്. അതിൻ്റെ ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാം വചനത്തിൽ എങ്ങനെയാണ് പറയുന്നത്? യജമാൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തന്റെ അങ്കി അലക്കി വെളിപ്പിച്ചവർ. അതുകൊണ്ട് അവർ ദേവാലയത്തിന്റെ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്ന അവർക്ക് കൂടാരമായിരിക്കും. ഇവിടെ അവരോട് പറയാണ്, ഇവർ അങ്കിയെല്ലാം വെളിപ്പിച്ചത് കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി വെളിപ്പിച്ച വ്യക്തിയാണ്. അവിടെയും ക്രൂശിന്റെ ഒരു സിമ്പലാണ് കാണുന്നത്. ആ ക്രൂശിന്റെ രക്തത്താൽ നമ്മൾ അങ്കി വെളിപ്പിച്ച ആ ഫ്രഷ്നെസ്സിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവർ നമ്മളവിടെ നമ്മൾ വീണ് കിടക്കും. ആ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്ത് കേട്ടതുപോലെ അത് നമ്മുടെ ആരാധനയായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെയും ജീവിതത്തിൽ ആരാധന നഷ്ടപ്പെടാൻ ഒരു കാര്യം, നമ്മൾ ക്രൂശ് നമുക്ക് പലപ്പോഴും ഒരു എന്തുവാ പഴങ്കഥയായിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ എങ്ങോ നടന്ന 18 വർഷം മുമ്പ് ഞാൻ രക്ഷിച്ചപ്പെട്ടപ്പോൾ കർത്താവെ നീ ക്രൂശിൽ മരിച്ചപ്പോൾ, ക്രൂശിൽ മരിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു, ശരിയാണ്. പക്ഷേ ഇന്നലത്തെ പാവങ്ങൾക്ക് വേണ്ടിയും നാളെ 2018 ചെയ്യാൻ പോകുന്ന പാവങ്ങൾക്ക് വേണ്ടിയും ദൈവം മരിച്ചിട്ടുണ്ട്. എറ്റേണലി അറക്കപ്പെട്ട നിത്യതയോളം അറക്കപ്പെട്ട കുഞ്ഞാടാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ ചെന്നാലും നമ്മൾ അറക്കപ്പെട്ട കുഞ്ഞാടിനെയാണ് കാണാൻ പോകുന്നത്. അവിടെ നമ്മുടെ വർഷിപ്പ് കുഞ്ഞാടിന് മഹത്വം കൊടുക്കുന്ന വർഷിപ്പാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോഴും നമുക്ക് ആ യാഥാർത്ഥ്യത്തിൽ ജീവിക്കാം. അത് നമ്മളെ വർഷിപ്പേഴ്സാക്കി മാറ്റും. അത് നമ്മളെ ദൈവത്തിന് മുമ്പിൽ വീണുകിടക്കാൻ സഹായിക്കും. അതല്ല ക്രൂശ് പഴങ്കതയായെങ്കിൽ നമുക്ക് യേശുവിനെ നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉത്സാഹിക്കാം, നമുക്ക് ആദ്യ സ്നേഹത്തിലേക്ക് മടക്കി വരാം. അവൻ്റെ കൃപ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവൻ നമ്മളെ ജസ്റ്റിഫൈ ചെയ്തു, അവൻ നമ്മളെ നീതീകരിച്ചു, അവൻ നമ്മുടെ പാവങ്ങൾ മറക്കുക മാത്രമല്ല പാവങ്ങൾ ചെയ്തില്ല എന്ന് മുദ്രയിട്ടു. ആ മുദ്ര ആത്മാവിനാൽ നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ.
ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ